Page 424. നവീനമായ പ്രതിഭാസ വിജ്ഞാനത്തിൻ്റെ പ്രവാചകനായ എഡ്മണ്ട് ഹുസേൽ രണ്ടുതരം ചിഹ്നങ്ങളുണ്ടെന്ന് പറയുന്നു, നിർദ്ദേശക ചിഹ്നവും ആവിഷ്കാര ചിഹ്നവും. ഭാഷയെ സചേതനമാക്കുന്ന വിവക്ഷിതാർത്ഥത്തെയാണ് ആവിഷ്കാര ചിഹ്നം ആവഹിക്കുന്നത്. നിർദ്ദേശ ചിഹ്നങ്ങൾക്ക് ആവിഷ്കാര ഉദ്ദേശമില്ല, അവ നിർജീവ മുദ്രകളായി കിടക്കുന്നു. ഒരനിയന്ത്രിത ബോധത്തിൻ്റെ വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. സ്പർശന സർഗാത്മകമായ ഒരുതരം അധികതയാണ് അർത്ഥമെന്ന് വിചാരിക്കുന്നതിലൂടെയാണ് ഫിനോമിനോളജി ഘടനാവാദത്തോട് പിണങ്ങുന്നത്. അർത്ഥത്തിൻ്റെ പ്രാഗസ്ഥ്യത്തെ അത് നിഷേധിക്കുന്നു. ഹുസേലിനെ അനുഗമിച്ചുകൊണ്ട് പുതുക്കി ചമച്ചുകൊണ്ട് നിർദ്ദേ എഴുതുന്നു, ഓൾട്ടോ ദർ ഇസ് നോ എക്സ്പ്രഷൻ ഓർ മീനിങ് വിതൗട്ട് സ്പീച്ച്, ഓൺ ദ അതർ ഹാൻഡ് നോട്ട് എവറിത്തിങ് ഇൻ സ്പീച്ച് ഇസ് എക്സ്പ്രസീവ്, ഓൾട്ടോ ഡിസ്കോഴ്സ് വുഡ് നോട്ട് ബി എ പോസിബിൾ വിതൗട്ട് ആൻ എക്സ്പ്രസീവ് കോർ, വൺ കുഡ് ഓൾമോസ്റ്റ് സേ ദാറ്റ് ദ ടോട്ടലിറ്റി ഓഫ് സ്പീച്ച് ഈസ് കോട്ട് ബൈ കോട്ട് അപ്പ് ഇൻ ആൻ ഇൻഡക്റ്റീവ് വെബ്. സൂചിതാർത്ഥങ്ങളുടെ അധിനിവേശം ആവിഷ്കാരത്തെ കലുഷമാക്കുന്നതിനുള്ള സാധ്യത നിറഞ്ഞ കണ്ടെത്തുന്നു. തോട്ടസ് മെറ്റഫോറിക് എന്ന് ഐ എ റിച്ചാർഡ്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിഹ്നങ്ങളുടെ സ്വച്ഛന്ദ ലീല എന്ന ആശയത്തെ നിറതയുടെ ധ്യാനചിഹ്നത്തിൽ ഉരുവായതിൻ്റെ പശ്ചാത്തലമാണ് മുകളിൽ വിവരിച്ചത്. ഒരനന്തമായ അനുമാനാത്മകത അർത്ഥപ്രക്രിയയ്ക്കുണ്ട്. വക്തൃവിവക്ഷിതത്തിന് വിരുദ്ധമായോ അതീതമായോ വാക്മയം വളർന്നു പോകുന്നു. റൂസോയുടെ എസ്സേ ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന രചനയുടെ മേലുള്ള നിർദ്ദയൻ ധ്യാനം ഈ വസ്തുതയ്ക്ക് തെളിവായി തീരുന്നുണ്ട്. വായ്മൊഴിയാണ് ഭാഷയുടെ സ്വാഭാവിക രൂപമെന്ന് വാദിക്കുന്ന റൂസോയുടെ വാക്കുകളിൽ നിന്ന് തന്നെ എഴുത്തിൻ്റെ പ്രാഥമ്യം വായിച്ചെടുക്കുകയാണ് നിർദ്ദ ചെയ്യുന്നത്. ഭാഷ അതിനെതിരെ തിരയുന്ന ചിത്രം ഭാരതീയ മനസ്സിൽ ഉദിച്ചിട്ടുള്ളതായി കാണുന്നില്ല. പോൾ ഡി മാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വായനയിലൂടെ പാഠത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് പാഠത്തെ അറിയുകയുമാണ് വായനക്കാരൻ. നമ്മുടെ അവധാരണ പൊടുന്നതിനെ പാഠബാഹ്യമായി ഒരർത്ഥത്തിൻ്റെ പ്രതിനിധീകരണത്തായി തീരുന്നു. വായന നമ്മുടെ വായനയല്ല, കാരണം പാഠം അനുവദിച്ച ഭാഷീയ അംശങ്ങൾ മാത്രമാണത് ആധാരമാക്കുന്നത്. ദ ബ്രേക്കിംഗ് ഓഫ് ഫോം എന്ന ഉപന്യാസത്തിൽ ഹരോൾഡ് ബ്ലൂം ഉപദർശിക്കുന്നതുപോലെ അപനിർമ്മാണം ഭാഷാപരമായ ഒരു ശൂന്യവാദമാണ്. അർത്ഥത്തിൻ്റെ ദൗർലഭ്യം പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണത്. വാക്കുകൾ വാക്കുകൾ ആണെന്നും വസ്തുക്കൾ വികാരങ്ങളല്ലെന്നും ബ്ലൂം എഴുതുന്നു. വാക്കുകൾക്ക് മറ്റു വാക്കുകളെ മാത്രമേ സൂചിപ്പിക്കാൻ കഴിയൂ. Page 425. ഒരത്യന്തിക ചിഹ്നിതത്തിൻ്റെയും അഭാവം അമിതയുടെ ലീലയെയും അധികാരത്തെയും അനന്തതയോളം നീട്ടുമെന്നാണ് ദുരിത പറയുന്നത്. ചിഹ്നവ്യാഖ്യാനം ഒരു ചിഹ്നത്തിൻ്റെ മറ്റൊരു ചിഹ്നം പകരം വയ്ക്കാനില്ലാത്ത മറ്റൊന്നുമല്ല ചിഹ്നാദേശങ്ങൾ മാത്രമാണത്. ചിഹ്നങ്ങളുടെ ഒരു ശൃംഖല കേന്ദ്ര ചിഹ്നിതം അസാക്ഷ്യകൃതമാണ്. ഓരോ അപനിർമ്മണ വായനയിലും കൃത്യയുടെ ഓരോ നവ്യപാഠം മാത്രമാണ്. പാഠവും വായനക്കാരനുമായുള്ള അന്യോന്യവൃത്തിയുടെ ഫലമാണ് നടത്തമെന്ന് വോൾഫ് ഗാങ് ഈസർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വായനക്കാരൻ്റെ ആത്മനിഷ്ഠതയുടെയും പാഠത്തിൻ്റെ സമവായ പര്യായമാണ് പറഞ്ഞു. ഇ ഡി ഹിർച്ച് അർത്ഥം അഭിധേയം എന്ന സംജ്ഞകൾ ഉപയോഗിക്കുന്നത് പര്യായങ്ങളായല്ല, അർത്ഥം കർത്തവിവക്ഷിതമാണ്. തന്മൂലം വസ്തുനിഷ്ഠവും അർത്ഥവും വായനക്കാരനായുള്ള പരസ്പരമാണ് അഭിധേയം. സെമിയോളജിയും വാക്കിനെ പറ്റി പലതും പറയുന്നുണ്ട്. അർത്ഥവിജ്ഞാനത്തിന് വിപരീതമായി ചിഹ്നങ്ങളെ ചിഹ്നകളെന്ന നിലയിൽ പഠിക്കുന്ന ശാസ്ത്രമെന്ന് സെമിയോളജിയെ പോളി ഡീമാർ നിർവചിക്കുന്നു. വ്യാകരണ ഘടകങ്ങളുടെ പ്രഭാഷണ ഘടകങ്ങളുടെയും അനുരഞ്ജനം ഭാഷാ ചിഹ്ന വിജ്ഞാനത്തിൽ പോൾ ഡി മാൻ കണ്ടെത്തുന്നു. സെമിയോളജിയിൽ റെട്ടറിക് എന്ന വാക്കിന് ഉക്തിവാചിത്വ സംബന്ധമായ അർത്ഥമേ ഉള്ളൂ. പ്രസംഗകലയുമായി ആ വാക്കിന് ഉള്ള ബന്ധം തൽക്കാലം മറക്കാം. വാക്യബന്ധങ്ങളുടെ ഒരു ഉപഗണനം മാത്രമായാണ് രൂപകാദ്യാലങ്കാരങ്ങളെ ഭാഷാചിഹ്ന വിജ്ഞാനം കാണുന്നത്. സാഹിത്യത്തിൻ്റെ വ്യാകരണമെന്ന സങ്കല്പനം ഡെറോഡോറോവിനെ പോലുള്ള വിമർശകരുടെ മനസ്സിൽ ഒതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക ഭാഷാചിഹ്ന വിജ്ഞാനത്തിന് അടിത്തറ പണിഞ്ഞവരിൽ പ്രമുഖനായ ചാൾസ് സാൻഡേയുടെ അഭിപ്രായത്തിൽ ഒരു ചിഹ്നത്തിൻ്റെ വ്യാഖ്യാന ഫലം മറ്റൊരു ചിഹ്നമാണ്, അർത്ഥമല്ല മറ്റൊരു വായനയാണ്, സന്ദേശം അല്ല. ഈ വായന പിന്നെയും മറ്റൊരു ചിഹ്നകത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അനന്തമായ ഒരു പ്രക്രിയയാണത്. ഒരു ചിഹ്നം മറ്റൊരു ചിഹ്നത്തിന് ജന്മമേകുന്നു. പ്രക്രിയ വ്യാകരണത്തോടല്ല റെട്ടറിക്കിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിയേഴ്സ് ദർശിക്കുന്നു. അമിതാലീലയുടെ അവിരാമത്വം അപനിർമ്മാണവാദനത്തിൻ്റെ തത്വങ്ങളിലൊന്നാണ്. അത്യന്തികാതിഥയും പരിചയമായ മൃഗത്തെപ്പോലെ ഓടിപ്പോകുന്നു. ധ്വനി സിദ്ധാന്തവും അപനിർമ്മാണവാദവും വ്യത്യസ്തമാണ്. ധ്വനിയെയും ഗുണീഭൂത വ്യംഗത്തെയും സമാശ്രയിക്കുന്നത് മൂലം കാവ്യാർത്ഥത്തിന് വിരാമമില്ലെന്ന് ആനന്ദൻ പറയുന്നുണ്ട്. Page 426. അർത്ഥത്തിൻ്റെ ആനന്ദ്യം ഡിഫറൻസ് എന്ന സംജ്ഞയോടടുത്ത് വരുന്നു. അതേസമയം ആനന്ദൻ്റെ അർത്ഥത്തിൽ ആസ്തിക്യവും ദുരിതയുടെ അർത്ഥത്തിൽ സാസ്തിക്യവും ആധിപത്യം നേടുന്നു. അർത്ഥത്തിൽ നിന്നാണ് അർത്ഥാന്തരങ്ങൾ ചരിക്കുന്നതെന്ന് പറഞ്ഞ അനുമാനവാദിയായ മഹിമ ഭട്ടൻ അർത്ഥത്തിലേക്ക് നീളുന്ന അർത്ഥലീല കണ്ടു നിൽക്കുന്ന ധൃതയെ അനുസ്മരിക്കുമ്പോഴും ഏറെ വ്യത്യസ്തനായിരിക്കുന്നു. ആനന്ദവർദ്ധനന്റെ അർത്ഥശക്ത ധ്വനി എന്നിവിടെ ഓർക്കാം. ഉപസംഹാരം. മനുഷ്യനെ നോക്കൂ, അവന്റെ ശരീരം സ്ഥലവും ആത്മാവും കാലവുമാണ്. ജീവൻ അഥവാ ആത്മാവ് ചലന സ്വരൂപിയാണ്, കാരണം ചലനമാണ് കാലം. ജീവൻ അറ്റു പോകുമ്പോൾ ചലനം നിലയ്ക്കും. ചലനത്തിൽ നിന്നാണ് ശബ്ദം ചലിക്കുന്നത്, ചലനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതും. ഗതിയെ കുറിക്കുന്ന ശബ്ദങ്ങൾ നാദത്തെ കുറിക്കാനും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. നദി, ഓലി മുതലായ പദങ്ങൾ നോക്കുക, ചലനമാണ് ശബ്ദം. കാലത്തിലൂടെ സഞ്ചരിക്കുന്നവയ്ക്ക് ഉത്പത്തിയും വികാസവും മൃതിയും ഉണ്ട്. വർണ്ണങ്ങൾ മരിച്ചു പോകുന്നു, വാക്യബോധം മാത്രമാണ് മരിക്കാത്തത്. ഭാഷ അനശ്വരതയെ പ്രാപിക്കുന്ന ബുദ്ധിയിലാണ്. ഭാഷയുടെ നശ്വരത മറികടക്കാനാണ് മനുഷ്യൻ ലിപിമാല കണ്ടുപിടിച്ചത്. അതിസൂക്ഷ്മമായ അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു താത്വ പ്രശ്നവുമാണ് ഭാഷ. പൗരസ്ത്യ മനുഷ്യ പണ്ട് പണ്ടേ കടന്നുപോയ വഴികൾ ചൂണ്ടിക്കാണിക്കുകയും പാശ്ചാത്യ ഭാഷാവിചാരങ്ങളെ കിടനിർത്തുകയും ചെയ്യാനേ ഇതുപോലൊരു പ്രബന്ധത്തിന് സാധ്യമാവും. ഭാഷയും കാലവും അനശ്വരതയും കൂട്ടുകൂടുന്നു. ഭാരതീയ വാഗാർത്ഥ ചിന്തയിൽ ഭാഷയുടെ പുനർജന്മങ്ങളെ നോണം പരയും പരുഷന്റെയും മദ്യമവും ദൃശ്യമാകുന്നു. ഉണ്മയിലേക്കാണ്, അഭാവത്തിലേക്കല്ല ഭാരതീയ ഭാഷാചിന്ത ലോചനം കുറി തുറക്കുന്നത്. 70. കാവ്യാനുഭാവം സാധാരണീകരണവും. കാവ്യാനുഭവത്തിൻ്റെ ആത്മകഥയ്ക്ക് നിദാനമെന്നത് ചോദ്യത്തിന് ഭാരതീയ കാവ്യശാസ്ത്രം നൽകുന്ന ഉത്തരമാണ് സാധാരണീകരണ തത്വം. സാധാരണീകരണത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് ഭട്ടനായകനാണ്. രസദർശനം എന്ന അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ മുക്തിവാദത്തെപ്പറ്റി നാം ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. എങ്കിലും ഈ പ്രകരണം ആവശ്യപ്പെടുന്നിടത്തോളം വസ്തുക്കൾ ഇവിടെ ആവർത്തിക്കാതെ വയ്യ. സാധാരണീകരണ തത്വത്തിൻ്റെ സ്പടതയ്ക്ക് ഇത് അനിവാര്യമായി തീരുന്നു. കാവ്യത്തിലെ ശബ്ദങ്ങൾക്ക് മൂന്ന് തരം വ്യാപാരങ്ങളാണ് ഭട്ടനായകൻ കൽപ്പിക്കുന്നത്. വാച്യത്തെ സ്ഫുടീകരിക്കുന്ന അഭിദായക തത്വമാണ് ആദ്യത്തേത്. പേജ് 427. കാവ്യവസ്തുവിനെ ഭാവ്യനെ മരമാക്കുന്ന ഭാവികത്വ വ്യാപാരമാണ് തുടർന്ന് സംഭവിക്കുന്നത്. കാവ്യാനുഭൂതിയുടെ ഭോഗം രസാസ്വാദം നടക്കുന്നത് പിന്നെ വരുന്ന ഭോജകത്വത്തിലൂടെയാണ്. ഭാവകത്വത്തെ അധികരിക്കുന്ന ചർച്ചയിലാണ് ഭട്ടനായകൻ സാധാരണ തത്വം അവതരിപ്പിക്കുന്നത്. ഭാവകത്വം രസാദി വിഷയം എന്ന ധ്വനിലോചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അഭിദായകത്വം വാച്യവിഷയകവും ഭോഗതൃത്വം സഹൃദയ വിഷയകവുമാണ്. ഭാവകത്വത്തിൻ്റെ മുഖമുദ്ര എന്താണ്? ഭാവകത്വം കാവ്യവസ്തുവിൻ്റെ ഭവനമാണ്. കാവ്യനിഷ്ഠമായ വിഭാവാദികളുടെ വിശേഷത മറഞ്ഞു പോകുന്നത് ഭാവകത്വ വ്യാപാരത്തിലാണ്. കാവ്യത്തിലെ സീതയെന്ന ഒരു വ്യക്തിയല്ലാത്ത ബോധം ഈ സന്ദർഭത്തിൽ സഹൃദയിൽ ഉദിച്ചു വരുന്നു. അതായത് വിഭാവാദികളെ വ്യക്തിസംബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയയാണ് ഭാവകത്വം. അത് കാവ്യവസ്തുവിനെ സാമാന്യവത്കരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഭാവകത്വം സാധാരണീകരണം തന്നെയാക്കുന്നു. ഭാവകത്വ വ്യാപാരത്തിൽ സാധാരണീകൃതമാകുന്നത് വിഭാവാദികളും സ്ഥായി ഭാവവുമാണ്. നാടകത്തിലെ സീതാരാമന്മാർ സാധാരണീകരണത്തിലൂടെ കേവല സ്ത്രീ പുരുഷന്മാരായി പരിണമിക്കുന്നു. അഭിദായകത്വത്തിൽ കാവ്യവസ്തു വിശേഷവും ഭാവകത്വത്തിൽ സാമാന്യവുമാണ്. വിശേഷണബന്ധത്തിൽ സഹൃദയ ചിത്തം നേടുന്ന മോചനമാണ് സാധാരണീകരണം. സാധാരണീകൃത വിഭാവാദികൾ സമാജികന്റെ നിജമോഹ സങ്കേതങ്ങൾ നിവാരണം ചെയ്യുന്നു. സഹൃദയം തന്നെ തന്നെ വൈയക്തതയിൽ മുങ്ങിക്കിടക്കുന്നു, നിലയുതോടെ ഇല്ലാതാകുന്നു. അതായത് സാധാരണീകരണത്തിൽ രണ്ടു കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി കാവ്യവസ്തു സാധാരണീകൃതമായിത്തീരുന്നു. രണ്ടാമതായി സഹൃദയൻ സ്വന്തം വ്യക്തിപരതയിൽ നിന്ന് മുക്തനായിത്തീരുന്നു. ഇങ്ങനെ സാധാരണീകൃതവുമായി തീരുന്ന രസികൻ മുചിക്കുന്നത്. സമോചിക ചിത്തവൃത്തിയും സാധാരണവും ഒന്നുമില്ലെങ്കിലും സദൃശ്യമായിരിക്കും. കാവ്യത്തിൽ ദുഃഖവും മറ്റും ആനന്ദമായിരിക്കുന്നത് സാധാരണീകരണം മൂലമാണ്. സഹൃദയ ഭാവനയ്ക്ക് ഭാവകത്വത്തിന് സഹായകം കാവ്യത്തിൻ്റെ കലാപരതയാണ്. ദോഷരാഹിത്യം, ഗുണാലങ്കാര സാഹിത്യത്വം, അഭിനയ ചാതുര്യം എന്നിവയിലൂടെയാണ് ഭാവകത്വം ജാഗ്രതമാകുന്നത്. പടിഞ്ഞാറിൻ്റെ മൊഴി കേൾക്കുക. ആർട്ട് ഇമ്പോസസ് സം കൈൻഡ് ഓഫ് ഫ്രെയിം വർക്ക് വിച്ച് ടേക്സ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ വർക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് ഓഫ് റിയാലിറ്റി.